ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ഓർമ്മിക്കുകയാണ്. നമ്മുടെ ചർച്ചാ വിഷയം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അസ്സഹാബിയുൽ ജലീൽ, പ്രഗൽഭനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ അദ്ദേഹം എങ്ങനെ ഈ ഇൽമു നേടി എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന്, എന്തായിരുന്നു ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, മുലാസമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മുലാസമത്ത്, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും അവസരങ്ങളും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന്, അദ്ദേഹം ഇൽമു നേടാൻ സ്വീകരിച്ച ഒരു മാർഗം അതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇൽമു നേടിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഒന്ന്, രണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്തായിരുന്നു ആ ദുആ? അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ ഫഖ്ഹുഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? വിജ്ഞാനം നേടാനുള്ള അദ്ദേഹത്തിന്റെ അതിയായ താല്പര്യം, അത്യാഗ്രഹം, ഒട്ടുങ്ങാത്ത താല്പര്യത്തിനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടെണ്ണം നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ദുആ, അത് മുസ്തജാബ, അത് അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ പല പേരുകളിൽ അറിയപ്പെട്ടു. സഹാബത്ത് അദ്ദേഹത്തിന്റെ മഹത്വം അംഗീകരിച്ചു. ലോകത്തുള്ള മുസ്ലിങ്ങൾ അംഗീകരിച്ചു. ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ജീവിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത് ഏതാണ്ട് 30 മാസങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകനെ പിന്തുടർന്ന അദ്ദേഹം ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ചു, ഓരോന്നും മനസ്സിലാക്കി, ഇൽമു നേടി. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യമാണ് വിശദീകരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹാബത്ത് അദ്ദേഹത്തിന്റെ ഈ മഹത്വം അംഗീകരിച്ചിരുന്നു. ഒരു പിതൃവ്യ പുത്രൻ എന്നതിനേക്കാൾ അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു മഹത്വമാണ്. സുല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള കറാബത്ത്, ആ കുടുംബ ബന്ധം, അത് അദ്ദേഹത്തിന്റെ ഒരു മഹത്വം തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇൽമ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഇതൊക്കെ സഹാബത്തിന്റെ കൂട്ടത്തിലെ തന്നെ പ്രമുഖരിൽ പ്രമുഖനാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഫതൽ കുഹൂൽ എന്ന പേര് വിളിക്കാനൊരു പ്രത്യേകമായ കാരണമുണ്ടായിരുന്നു. അല്ലാഹു നമ്മളത് വിശദീകരിക്കും. അതിന്റെ മുമ്പ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം പറയുന്നതായിട്ട്, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച്, മാ റഅയ്തു അഹദൻ അഹ്ലറ ഫഹ്മൻ വലാ അലബ്ബ ലുബ്ബൻ വലാ അക്തറ ഇൽമൻ വലാ ഔസഅ ഇൽമൻ മിൻ ഇബ്ൻ അബ്ബാസ്. മാ റഅയ്തു അഹദൻ, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, അഹ്ലറ ഫഹ്മൻ, ഇത്രത്തോളം ഗ്രാഹ്യ ശക്തിയുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള, വലാലബ്ബലുബ്ബൻ, അതേപോലെ തന്നെ ഈ കൂർമ്മ ബുദ്ധിയുള്ള, വലാക്സഇൽമൻ, ഇത്രത്തോളം വിജ്ഞാനമുള്ള, വലാഉസഹിൽമൻ, തന്റെ ഇടവും പക്വതയുമുള്ള, മിൻ ഇബ്നു അബ്ബാസ്, ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ തന്റെ ഇടവും പക്വതയുമുള്ള, ഇൽമുള്ള, ബുദ്ധിയുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയൊരു സഹാബിയുടെ സാക്ഷ്യമാണ്, ഷഹാദത്ത് അംഗീകാരമാണ്. വലഖദ് റഅയ്തു ഉമർ ബിൻ അൽ ഖത്താബ് യദ്ഉഹു ലിൽ മുഅല്ലിലാത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നല്ലൊരു അടുപ്പം രണ്ടുപേരുണ്ടായിരുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും തമ്മിൽ നല്ല അടുപ്പുണ്ടായിരുന്നു. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഷാവറയിൽ പോലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പങ്കെടുപ്പിച്ചിരുന്നു. മുഷാവറയിലുള്ളത് കിബാറുകളിൽ ആരാണ്? സഹാബികളിൽ തന്നെ കിബാറുകളാണ്. ആ മുഷാവറയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തിയത്, അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ സഅദ് ബിൻ അബി വഖാസ് പറയുന്നത് മുഅല്ലിലാത്തുകൾ, മുഅല്ലിലാത്തുകൾ എന്ന് പറഞ്ഞാൽ സങ്കീർണമായ വിഷയങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള മസ്അലകൾ വരുമ്പോൾ സഅദ് റളിയല്ലാഹു പറയുന്നു, ഉമർ റളിയല്ലാഹു എന്ത് ചെയ്യും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിക്കും, എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഫത്വ വേണം, അതിന്റെ പരിഹാരം വേണം, അതിന്റെ ഹുക്കം എന്താന്നുള്ളത് അറിയാം. അപ്പൊ ഈ മുഅല്ലിലാത്തുകൾ, ഈ സങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിക്കും. വഇന്ന ഹൗലഹു ലഅഹ്ല ബദരി മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ചുറ്റും ആരുണ്ടാവും? ചോദിക്കുന്നത് ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട്. അദ്ദേഹത്തിന്റെ ചുറ്റും മുഹാജിരീങ്ങളിലും അൻസ്വാറുകളിലും പെട്ട, ബദറിൽ പങ്കെടുത്ത ആ പ്രഗത്ഭരായ സ്വഹാബികൾ അദ്ദേഹത്തിന്റെ ചുറ്റുണ്ടാവും. പക്ഷെ ഈ സങ്കീർണമായ വിഷയങ്ങൾ അത് ചോദിക്കുന്നത് ആരോടാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതാര് പറയണത്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു പറയുന്നു. ഇബ്നു സഅദിന്റെ തബഖാത്തിൽ അത് കാണാം, അദ്ദേഹത്തിന്റെ ഒരു ഷഹാദ. മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാചകം അദ്ദേഹം പറയുന്നത്, കുന്തു ഇദാ റഅയ്തു ഇബ്നു അബ്ബാസിൻ ഖുൽതു അജ്മല നാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടാൽ, അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ പറയും, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള, ഫൈദാന തഖ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചാൽ ഖുൽതു അഫ്സഹു നാസ്, ഞാൻ പറയുന്നത് അതുല്യനായ വാഗ്മി, അഫ്സഹു നാസ്, വാജാലമായി സംസാരിക്കണം. അദ്ദേഹം വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയുമായിരുന്നു അലമുന്നാസ് പണ്ഡിതൻ. ഇത് മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കും. അദ്ദേഹത്തെ കണ്ടാൽ ഏറ്റവും സുന്ദരൻ, അദ്ദേഹം സംസാരിച്ചാൽ വാചാലമാണ്, അല്ല ശരിക്കും ഒരു വാഗ്മിയായിരുന്നു, ആരെയും പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. നമുക്കറിയാം ഖവാരിജുകളുമായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ ഒരു വാദപ്രതിഭ, അത് ഇൻഷാല്ലാഹ് അവിടെ വിഷയത്തിൽ വരും. ആ സംസാരത്തിന് ശേഷം വലിയൊരു വിഭാഗം ഖവാരിജുകൾ അഹ്ലുസുന്നത്തിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ വിഷയത്തിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ആ സംസാരം, അവർ ചോദിച്ച ചോദ്യങ്ങൾ, അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി. ഇത് മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്വഹാബികളുടെ സാക്ഷ്യം, അംഗീകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം അദ്ദേഹം പറഞ്ഞല്ലോ, ഫത്തൽ കുഹൂൽ. ഇങ്ങനെ മറ്റുള്ള പ്രഗത്ഭരായ സഹാബിമാരുടെ മുഷാവറയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പങ്കെടുപ്പിച്ചത് ചിലർക്ക് അലോസരം ഉണ്ടാക്കി. അത് ചില ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ട് ചോദിച്ചു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയായിരുന്നു? അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 13 വയസ്സ്, ഏറ്റവും പ്രബലമായ പ്രായത്തിൽ. പിന്നീട് ഏതാണ്ട് 2 വർഷത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത്, അപ്പോൾ 15 വയസ്സ്. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് എത്ര വർഷമാണ്? ഏതാണ്ട് 10 വർഷം, 10 ചില്ലറയും. അപ്പൊ ഏതാണ്ട് ഒരു 15-ന്റെയും 25-ന്റെയും വയസ്സിന്റെ അടക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രായം. അത്ര ചെറിയൊരു കുട്ടി, 15, 25, പത്ത് കൊല്ലാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത്. അതിൽ നടന്ന സംഭവങ്ങൾ, അവയിൽ പ്രഗത്ഭരായ ഉബയ്യ ഇബ്നു കഅബ്, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയുള്ള മുഷാവറയിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പ്രത്യേകം ക്ഷണിക്കാൻ. അവനിങ്ങനെ ചെറിയൊരു മുറുമുറുപ്പുണ്ടായി. അവരത് ഉമർ റളിയല്ലാഹുവിനോട് നേരിട്ട് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ അത് പറയുന്നുണ്ട്, കാനാ ഉമർ യജ്ലിസു മഅല അകാബിരി മിന അസ്ഹാബി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ കിബാറുകളുടെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു ഇരുത്താറുണ്ടായിരുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇരുത്താറുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് ചോദ്യം ചെയ്തു. അദ്ദേഹം റളിയല്ലാഹുവിനോട് പറഞ്ഞു, കാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദിനി ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രത്യേക അടുപ്പം കൊടുക്കാറുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. فقال له عبد الرحمن بن عوف ان لنا ابناء مثل ابن عباس له പോലുള്ള ചെറുപ്പക്കാരെ ഞങ്ങൾക്കും ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലുള്ള മക്കൾ ഞങ്ങൾക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളെന്നും ഈ മുഷാവറയിൽ പങ്കെടുപ്പിക്കാത്തത്? ان لنا ابناء مثله ابن عباس له പോലുള്ള മക്കൾ ഞങ്ങൾക്കും ഉണ്ട്, എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല? فقال ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നഹു മിൻ ഹൈസു തഅലമു, നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ കാര്യം. ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഒന്ന്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ്. രണ്ട്, അദ്ദേഹത്തിന്റെ ഇൽമ്, രണ്ടും നിങ്ങൾക്കറിയാം. ഇത് ഉമർ റളിയല്ലാഹു പറഞ്ഞതായിട്ട്, ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനോട് പറഞ്ഞതായിട്ട് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. കിതാബുൽ മനാഖിബിൽ ഈ സംഭവമാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. ഞങ്ങൾക്കും അതേപോലുള്ള മക്കളുണ്ടല്ലോ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, എന്തുകൊണ്ട് മറ്റുള്ളവരെ ഒന്നും പങ്കെടുപ്പിക്കാതെ ഈ ഒരു ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുഷാവറയിൽ പങ്കെടുപ്പിക്കുന്നു? അത് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. ബുഖാരി തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിവേദനം ചെയ്യുന്ന ആ സംഭവം അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കത് പറഞ്ഞു തരാം. കാരണം ഉമർ യുദ്ഖിലുനി മഅ അശ്യാഖ് ബദർ, ബദറിൽ പങ്കെടുത്ത ശൈഖന്മാർ, പ്രഗത്ഭരായ സഹാബികളുടെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. ഫകഅന്ന ബഅലഹും വജദ ഫീ നഫ്സിഹി, ചില ആൾക്കാർക്ക് അതൊരു അലോസരം ഉണ്ടാക്കി. ഫഖാല ലിമ തുദ്ഖിലു ഹാദാ മഅനാ വലനാ അബ്നാഉ മിസ്ലുഹു,
ഞങ്ങൾക്കും അതേപോലുള്ള മക്കളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇബ്നു അബ്ബാസിനെ മാത്രം ഈ യോഗത്തിൽ, ഈ മുഷാവറയിൽ, ഈ ശൂറയിൽ പങ്കെടുപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അനുവാദം കൊടുക്കുന്നത്? ഇതിന്റെ വേറെ റിവായത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ചോദ്യം മുഹാജിരികൾ ചോദിച്ചു. ഞങ്ങളുടെ മക്കളെ വിളിക്കുന്നില്ലേ, അബ്ബാസ് റള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഇബ്നു അബ്ബാസിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ മക്കൾ എന്താ വിളിക്കാത്തത്? ആ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു പറയുന്നത്, ദാക്കും പത്തൽ കുഹൂലു, ഇന്ന ലഹു ലിസാനൻ സഊലൻ വഖൽബൻ അഖൂല. ഉമർ റളിയല്ലാഹു മുഹാജിരീങ്ങൾ ചോദിച്ചു ഉമർ റളിയല്ലാഹുവിനോട്, അലാത്തതോ അബ്നാന കമാത്തതോ ഇബ്നു അബ്ബാസ്, ഞങ്ങളുടെ മക്കളെയും വിളിച്ചോടെ ഇബ്നു അബ്ബാസിനെ വിളിക്കുന്നത് പോലെ. ആ സന്ദർഭത്തിലാണ് ഈ മറുപടി, ദാക്കും പത്തൽ കുഹൂലു, പക്വതയുള്ള തന്റേടിയായ ചെറുപ്പക്കാരനാണ്. അപ്പൊ വളരെ കുറഞ്ഞ പ്രായമാണെങ്കിൽ എൽമു കൊണ്ട് അദ്ദേഹം ഒരു പക്വതയും ആ ഒരു വിവരവും ആ ഇരുത്തവും എല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് റളിയല്ലാഹു പറയുന്നത്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചു, ഫാദ്ഖലഹു മഅഹു, സഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരൊക്കെ ഉണ്ട്. അങ്ങനെ ഫമാറുഅയ്തു അന്നഹു ദഅനി യൗമഇദിൻ ഇല്ലാ ലിയരിഹും ഖാല മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി തആല ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ് വൽ ഫത്ഹ്. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് ഓതി, എന്നിട്ട് സഹാബികളുടെ പ്രഗത്ഭരായ സഹാബികളിൽ ഇരിക്കുന്ന ആ സംഘത്തോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഈ ആയത്തിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു, ഇതിന്റെ തഫ്സീർ എന്താ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ അടുപ്പിക്കാറുണ്ടായ കാരണം അത് അവർക്ക് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ്, ഈ അധ്യായം മതി. എന്നിട്ട് ഉമർ റളിയല്ലാഹു ചോദിച്ചു, മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി തആല, ഈ അധ്യായത്തെ പറ്റി, ഈ ആയത്തുകളെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു, ഉമിർനാ അൻ നഹ്മദല്ലാഹ വനസ്തഗ്ഫിറഹു ഇദാ നസ്റനാ ഫതിഹ അലൈന, നമുക്ക് വിജയം കിട്ടിയാൽ, അള്ളാഹുവിന്റെ സഹായം കിട്ടിയാൽ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. ഇതാണ് അതിന്റെ അർത്ഥം. സാഹിബ്പ്പെട്ട ആൾക്കാരത് പറഞ്ഞു, നസ്റും ഫത്ഹും, അതെന്തായാലും അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹുവിനെ ഹംദ് നടത്തണം, ഇതാണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നവർ പറഞ്ഞു. വസഖത ബഅളുഹും, ആ സംഘത്തിൽപ്പെട്ട ചിലരും മൗനം പാലിച്ചു. ഫലം യഖുൽ ശൈഅ, അവരൊന്നും പറഞ്ഞില്ല. ഫഖാല ലി, അങ്ങനെ അഭിപ്രായങ്ങൾ കുറച്ച് ആളുകൾ അങ്ങനെ പറഞ്ഞു, വേറെ ചില ആളുകൾ ഒന്നും പറഞ്ഞില്ല, അവർ മൗനം പാലിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹുവിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അക്കദാലിക തഖൂലു യാ ഇബ്നു അബ്ബാസ്, അവര് പറഞ്ഞതുപോലെയാണോ ഇതിന്റെ വ്യാഖ്യാനം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹു ചോദിച്ചു. ഫഖൽതു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അല്ല അല്ല. ഫമാ തഖൂലു, ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താണ് അതിന്റെ തഫ്സീർ എന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അല്ലെ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ ഫഖ്ഹുഹു ഫിദ്ദീൻ. മർദാ ജൂസ് എന്താണ് അതിന്റെ തഫ്സീർ എന്താണ്? ഖുൽതു, ഞാൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ് അല്ലാഹു പറഞ്ഞു, ഹുവ അജലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമഹു ലഹു ഖാല ഇദാ ജാഅ റസൂലുള്ളാഹി വൽ ഫത്ഹ് വദാലിക അലാമത്തു അജലിക. ഈ ആയത്തിലൂടെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ തഫ്സീറിന്റെ അർത്ഥം. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ, അവരാരും പറയാത്ത വ്യാഖ്യാന തഫ്സീർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യേകത. ഇത് ഈ ഒരു തഫ്സീർ മാത്രമല്ല, പല തഫ്സീറുകളിലും ഈ രൂപത്തിലുള്ള ചില ഖുർആനിന്റെ ആയത്തുകളുടെ ലഫ്ളുകളുടെ അതിന്റെ ആ സങ്കീർണമായ അതല്ലെങ്കിൽ അതിന്റെ അഗാധമായ ആ അർത്ഥ തലങ്ങൾ പോലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചു, സൂറത്തുൽ ബഖറയോ സൂറത്തുൽ നൂറോ അത് അദ്ദേഹം ഓതി വിശദീകരിച്ചു ഹജ്ജിന്റെ സന്ദർഭത്തിൽ. അത് പേർഷ്യക്കാരും റോമക്കാരും തുർക്കികളും കേട്ടിരുന്നെങ്കിൽ അവർ മുസ്ലിങ്ങളായി പോകുമായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ തഫ്സീർ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജരത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ. ഫഖാല ഉമറു മാഅലമു മിൻഹാ ഇല്ലാ മാ തഖൂൽ, നീ പറഞ്ഞതല്ലാതെ എനിക്കും അതിനെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ ഈ രൂപത്തിലായിരുന്നു മിറദി അള്ളാഹുലുവിന്റെ തഫ്സീർ. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, റിപ്പോർട്ടുകൾ നമുക്ക് ഹദീസുകളിൽ തഫ്സീറുകളിൽ കാണാം. അപ്പൊ ഇത്രത്തോളം ഖുർആനിന്റെ തഫ്സീറിൽ. അതുകൊണ്ടാണ് ഇബ്നു മിറദി അള്ളാഹുനു അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് തഫ്സീർ ചോദിച്ചു. ഇബ്നു മിറദി അള്ളാഹുനു അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനോട് പോയിട്ട് ചോദിക്കാൻ പറഞ്ഞു. ഇന്ന് റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഖുർആനെ റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ടത് അറിയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോടാണ് എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഷഹാദയാണ് ആർക്ക്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച്. ഇബ്നു അബ്ബാസ് അഅലമുൻ നാസി ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആലയോട് ഹജ്ജിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്, ഹജ്ജിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ഇബ്നു അബ്ബാസിനാണ്. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തുർജ്ജുമാനുൽ ഖുർആൻ. അദ്ദേഹം ഖുർആനിന്റെ തുർജ്ജുമാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ വാചകാലത്ത്. ഇതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ച മറ്റൊരു പേരുണ്ട്, ഖവ്വാസ്. ഖവ്വാസ് ഖവ്വാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമുദ്രത്തിന്റെ അഗാധതകളിലേക്ക് നീന്തി ചെന്ന് അതിൽ നിന്ന് മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളൊക്കെ വാരിയെടുക്കുന്ന ആളുകൾക്കാണ് ഖവ്വാസ് എന്ന് പ്രയോഗിക്കാറുള്ളത്. ആ പദപ്രയോഗമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് നടത്തിയത്. അത് സിയറിലും ബിദായ വന്നിഹായിലൊക്കെ അത് കാണാം. ഇങ്ങനെ പ്രത്യേകമായ പ്രശ്നങ്ങൾ വരുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനെ മുശാവറ നടത്തുമെന്നിട്ട് പറയും, ഗുസ് യാ ഖവ്വാസ്, ഗുസ് യാ ഖവ്വാസ്. എന്നിട്ട് അതിന്റെ വിധി കണ്ടെത്താൻ പറഞ്ഞു. ആ മസാല അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കും. എന്നിട്ട് അതിന്റെ വിധി കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഖവ്വാസ് എന്നാണ്, ഖവ്വാസ്. അപ്പോ ഈ രൂപത്തില് അഗാധമായ പിന്നെ പാണ്ഡിത്യം ആര് നേടി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നേടി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. സഹാബത്ത് ഈ രൂപത്തിലുള്ള അംഗീകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് കൊടുത്തു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചെയ്തു. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇതിന്റെ മൂന്നാമത്തെ ഇതാണ്. ഏത്? ഇങ്ങനെയൊക്കെ സഹാബത്ത് അദ്ദേഹത്തെ പറ്റി ഷഹാദ കൊടുത്തിട്ടും അവരൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വം അംഗീകരിച്ചിട്ടും ഈ ഇൽമു തേടാനുള്ള അദ്ദേഹത്തിന്റെ അതിയായ താല്പര്യം അത് പ്രത്യേകം നോട്ടീസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. നമുക്കതിൽ ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു, കാരണം ഇൽമിനിന്ന് നമ്മുടെ ആളുകൾ കൊടുക്കുന്ന സ്ഥാനം അന്ന് സഹാബത്ത് കൊടുത്തത്, അതേപോലെ തന്നെ നമ്മുടെ സലഫുകൾ അവരെ ഇൽമിന് കൊടുത്ത നിലയും വിലയും അതിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കിയതിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും വെറുതെരുന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടക്ഷരം പറയാൻ കഴിയുമ്പോൾ പിന്നെ പലരും പിന്നെ വെറും പ്രാസംഗികന്മാരായിട്ട് മാറാണ് പലരും ചെയ്യാറുള്ളത്. പിന്നെ അവർക്ക് പഠിക്കാൻ സമയമുണ്ടാവില്ല. നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകിച്ചും സംഘടനാ രംഗത്തുള്ള വലിയൊരു പ്രശ്നമാണ്. സംഘടന കൊണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അവരെന്ന് സംഘാടകരല്ല, അവർക്കിതിനെ പറ്റി അവർക്കത് പഠിക്കണം. അവർക്ക് ആളുകൾ വരുന്നത് നോക്കണം, പോകുന്നത് നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, പ്രാസംഗികരെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം, അങ്ങനെ ഒരുപാട്. അതേപോലെ തന്നെ വാചാലമായി സംസാരിക്കാൻ കഴിവുള്ള പല ആളുകളും പിന്നെ ഇതുമായിട്ടൊരു ബന്ധം അവർക്ക് ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇതൊട്ടും ശരിയല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലാസമത്തും സുഹബത്തും അദ്ദേഹത്തിന് കിട്ടി. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈ അതിയായ താല്പര്യം അതിൽ നമുക്ക് പാടുണ്ട്. അദ്ദേഹം ഇൽമു തേടുന്നതിന് വേണ്ടിയിട്ട് ഓരോ സഹാബികളുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. കിബാറുകളിൽപ്പെട്ട സഹാബിമാരുടെ അടുത്തേക്ക് പ്രത്യേകം അദ്ദേഹം ചെല്ലുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറി കാണാം. ആർത്തിയുള്ള രണ്ട് കൂട്ടരുണ്ട്. അവർക്കൊരിക്കലും വയറിനറിയില്ല, വയറിനറിയാത്ത രണ്ട് വിഭാഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള നസറാണ്. അവർക്ക് ഒരിക്കലും വയറിനറിയില്ല, എത്ര കിട്ടിയാലും മതിയാവും. മൻഹുമാനിലായ ശുബാനി, ഇങ്ങനെ വയറ് നിറയാത്ത രണ്ടാളുകൾ, രണ്ട് കൂട്ടർ, രണ്ട് വിഭാഗം. സ്വാഹിബുൽ ഇൽമി വ സ്വാഹിബുദ് ദുനിയ. ഒന്ന് സ്വാഹിബുൽ ഇൽമി, രണ്ട് സ്വാഹിബുദ് ദുനിയ. മനസ്സിലായില്ല ആരാന്നുള്ളത്? ഒന്ന് ഇൽമിന്റെ ആള്, ഇൽമ തേടുന്ന ആള്, അയാൾക്ക് അത് കിട്ടിയാലും മതിയല്ല. ഇതായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം. അള്ളാഹുന്റെ റസൂൽ എനിക്ക് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കല്ല ചെയ്യുന്നത്. അതല്ലെങ്കിൽ പ്രഗത്ഭരായ സഹാബത്തിന്റെ ഷഹാദ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കല്ല ചെയ്യുന്നത്. അദ്ദേഹം എരിഹിലത്ത് അറിവ് തേടിക്കൊണ്ട് യാത്ര പോകുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത് ഒന്ന് ഇൽമിന്റെ ആണ്, അയാൾക്കത് എത്ര കിട്ടിയാലും തികയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. ഇത് മാത്രമല്ല, സലഫുകളിൽപ്പെട്ട പലരോടും അവർ പ്രായമായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് കണ്ടിട്ട് പലരും ചോദിച്ചു, ഇലായിന് ഏതുവരെയാണ് നിങ്ങൾ ഇൽമു തേടിയിട്ട് പോകുന്നത്? അപ്പൊ അവരൊക്കെ കൊടുത്ത മറുപടി തൊട്ടിൽ മുതൽ ഖബർ വരെ, അതുവരെ ഒരു മനുഷ്യൻ തോലിബുൽ ഇൽമാണ്, അതുവരെ അയാൾ ഇൽമു നേടുകയാണ്. കാരണം ഒരാൾ എത്ര പഠിച്ചു എത്ര പഠിച്ചു, അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇൽമു നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വയറ് നിറയാണ്, അയാൾക്ക് കിട്ടിയ മതിയാവും, അയാൾക്ക് ആർത്തിണ്ട്. അതേപോലെ തന്നെ വസ്വാഹിബു ദുനിയ, രണ്ടാമത്തെ ആള് ദുനിയാവിന്റെ ആള്, വലാ ഇസ്തവിയാൻ, ഇവർ രണ്ടുപേരും ഒരിക്കലും സമല്ല കേട്ടോ, രണ്ടുപേരും തുല്യരല്ല. ഒന്ന് ദുനിയാവിനോടുള്ള ആർത്തിയാണ്, മറ്റൊന്ന് ഇൽമിനോടുള്ള ആർത്തിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മാ സ്വാഹിബുൽ ഇൽമി ഫയസ്ദാദു ഇലല്ലാഹ്. ഇൽമു നേടുന്ന ഒരു സ്വാഹി, ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ റിള അയാൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അയാൾ അള്ളാഹുവിനെ പറ്റി പഠിക്കുകയാണ്, റസൂലുള്ളാഹിനെ പറ്റി പഠിക്കുകയാണ്, ഇസ്ലാം ദീനിനെ പറ്റി പഠിക്കുകയാണ്, അയാൾക്ക് അള്ളാഹുവിന്റെ റിളയിലാണ് അയാൾ. അമ്മാ സ്വാഹിബ് ദുനിയ എന്നാൽ ദുനിയാവിന്റെ ആളോ, ഫയസ്ദാദ് ഫി തുഗയാൻ, അയാൾ തുകയാൻ തന്നെ, അയാൾക്ക് തുകയാനായിരിക്കും അഹങ്കാരവും അക്രമവും. ഇതാണ് ഈ രണ്ട് വിഭാഗത്തിൽ, യഥാർത്ഥത്തിൽ ഏത് വിഭാഗത്തിലാണ് നമ്മളുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം രണ്ടായത് ചോദിക്കുന്നല്ല, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരാണ്? അലുലമാവും, ഉലമാക്കളാണ് എന്നുള്ള ആയത്. അവ ഇൽമു നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കും, അയാളെ കൂടുതൽ മുത്തഖിയായിട്ട് അയാളെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തും. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ അള്ളാഹു അയാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി രീതിയിൽ അയാൾക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമതൊരായത്തോടി, കല്ലാ ഇന്നൽ ഇൻസാന ലയതഗാ റആഹു ഇസ്തഗന, എന്നാൽ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവന് അക്രമകാരിയായിട്ട് തീരും, അഹങ്കാരിയാകാണ്. കാരണം എന്താ, എനിക്ക് ഞാൻ മതി എന്നത് കൊണ്ട് അവൻ സ്വയം പര്യാപ്തനായി എന്ന് അവന് തോന്നിയത് കൊണ്ട് അവൻ ധിക്കാരിയായിട്ട് മാറണം. അപ്പൊ ഈ രണ്ടാളുകളെ സംബന്ധിച്ചാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത് സുനനു ദാരിമിയിലെ ഇബ്നു അബ്ബാസ് അല ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറായിട്ട് ഇത് കാണാം. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയതാണ്. അപ്പൊ നമുക്ക് ആർത്തി എന്തിനോടാണ്? ഇൽമിനോടാണോ അതോ ദുനിയാവിനോടാണോ? മാത്രമല്ല സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ തിരക്കടില്ല എന്നുള്ളത് ഒരാൾക്ക് തോന്നുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു അഞ്ചു കൊല്ലം അറബിക്കുള്ള എന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മളൊക്കെ ആരോ വലിയ ശേഖാണ് എന്നുള്ളതാണ് പലരുടെയും വിചാരം. പക്ഷെ ഒന്നും വെച്ചിട്ടില്ല, ഒന്നും ശരിക്ക് എന്താണ് അറബി ഭാഷ അല്ലെങ്കിൽ എന്താണ് ഖുർആൻ സുന്നത്ത് എന്നുള്ള ഒരു അതിന്റെയൊക്കെ ഒരു ഏതാണ്ട് ഞങ്ങളുടെ ഉസ്താദ്മാരത് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ കിതാബ് നോക്കാൻ പഠിച്ചു അഞ്ചു കൊല്ലം കൊണ്ട് ആറ് കൊല്ലം കൊണ്ട് എന്താണ് അവരൊക്കെ പറയാറ്, എന്നാൽ തന്നെ വലിയ ശീഖാണെന്നുള്ളതാണ് വിചാരം. പിന്നെ വെറും പ്രാസംഗികനാണ്, വെറും പ്രസംഗം മാത്രം, നല്ല ഈണുണ്ടാവും അല്ലെങ്കിൽ നല്ല വാചക സാമർത്ഥ്യം ഉണ്ടാവും. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യൻ ആലിമായിരിക്കും, ഏത് കാലത്തോളം? മാ തഅലം, ലാ യസാലു അർ-റജുലു ആലിമൻ മാ തഅലം, ആ മനുഷ്യൻ ഇൽമ് നേടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അയാൾ ആലിമാണ്. അയാൾ ആലിമാണ്, പഠനം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അയാള് നല്ല നല്ല കിബാറുകളെ, ശേഖന്മാരെ, പണ്ഡിതന്മാരെ കണ്ടെത്താൻ അവരുടെ ഇൽമ് സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അയാൾ ഇൽമ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അയാള് ആലിമായിക്കൊണ്ടിരിക്കണം. അയാൾ ആലിമാണ്. എന്നിട്ട് സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകം, ഫൈദാ തറക്കൽ ഇൽമ, ഒരാളെ ഇൽമ് പിടിച്ചു, വലന്ന അന്നഹു ഖദ് ഇസ്തഗന, അയാൾക്ക് മനസ്സിലായി തിരക്ക് മതി, തിരക്കിടില്ല, അത്യാവശ്യത്തിനുള്ളതായിട്ടുണ്ട്. എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ മതസംഘടനകളിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. എൽമ നേടാൻ സമയമല്ല, സംഘടനാ പ്രവർത്തനത്തിന് സമയമല്ല, പിന്നെ ഒന്നും പഠിക്കണില്ല. ഉസ്താദ്മാർ പറയാറുണ്ട്, പുതിയതൊന്നും പഠിക്കൂല, പഴയതൊന്നും മറക്കൂല, അതുപോലത്തിലാണ് സ്ഥിതിഗതി. സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വലന്ന അന്നഹു ഖദ് ഇസ്തഗന, ഞാൻ തിരക്കിടില്ല എന്നുള്ളത് ഒരാൾക്ക് തോന്നി, എന്നിട്ട് അവന്റെ അടുത്തുള്ളത് കൊണ്ട് അവന് മതിയാക്കി, വേറൊന്നും പഠിക്കുന്നില്ല. നല്ല സംഘാടകനായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ആലിമായിട്ട്, അല്ലെങ്കിൽ വലിയ ഷെയ്ഖായിട്ട് നടക്കുന്നു. വക്തഫ ബിമാ ഇൻദഹു കാന അജ്ഹലമായ പോലും, അവനാണ് അവന് ഏറ്റവും വലിയ ജാഹിലാണ്. വിഡ്ഢികളിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയാണ് അവൻ. അവൻ യഥാർത്ഥത്തിൽ ജാഹിലാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉണ്ടായിട്ടും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലാസമത്തും സുഹബത്തും ഉണ്ടായിട്ടും അദ്ദേഹം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷവും അദ്ദേഹം ഇൽമ് തേടിയിട്ട് പോകുക. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ഇതിനെപ്പറ്റി ചോദിച്ചു, കൈഫ അസബ്ത ഹാദൽ ഇൽമ, താങ്കൾ ബഹറാണ്, ഹബറാണ്, തുർജ്ജുമാൽ ഖുർആനാണ്, എങ്ങനെയാണ് താങ്കൾ ഇൽമ നേടിയത്? ഈ ഇൽമൊക്കെ എങ്ങനെ താങ്കൾ കരസ്ഥാക്കി? ഇദ്ദേഹത്തോട് ചോദിക്കണം. ആരോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കൈഫ അസബ്ത ഹാദൽ ഇൽമ, ഈ വിജ്ഞാനം, ഈ അറിവ്, ഈ പാണ്ഡിത്യം എങ്ങനെയാണ് താങ്കൾ കരസ്ഥമാക്കിയത്? ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലിസാനിൻ സഊലിൻ വഖൽബിൻ അഖൂലിൻ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് രണ്ടും നമുക്കുണ്ടോന്നുള്ളത് നോക്കണം. ഒന്ന് ബിലിസാനിൻ സഊലിൻ, ചോദിക്കുന്ന നാവ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന, മതപരമായ ഇൽമുകൾ ദീന് ചോദിച്ചു പഠിക്കുന്ന ഒരു നാവ്. ഇന്ന് ചോദ്യമല്ല, ഉത്തരയുള്ള എല്ലാരോട് എന്ത് ചോദിച്ചാലും ഒക്കെ ഉത്തരമാണ്. ചോദ്യം ഉണ്ടോ? അത് വലിയൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ. എന്താണെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്താ? ബിലിസാനിൻ സഊലിൻ, ചോദിക്കുന്നവരാണ്, വഖൽബിൻ അഖൂലിൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയവും. ഇതാണ് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. അതുകൊണ്ട് തന്നെ ഈ ഇൽമ് പഠിക്കുന്നതിനൊരു മൻഹജുണ്ട്, ഒരു മൻഹജ്. അത് പറയുന്നതിന്റെ മുമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെ പറഞ്ഞ മറ്റൊരു വാചകം എന്താ അറിയാം? ഒരു വിഷയത്തെക്കുറിച്ച് 30 സഹാബികളോട് ഞാൻ ചോദിക്കാറുണ്ട്. നമ്മളൊന്ന് വേഗം നെറ്റടിക്കും ക്ലാസ് അല്ലേ. ഇന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു പണി എന്താ? ദീന് പത്ത് കൊടുക്കാറുള്ളത് ഹറാമാണോ ഹലാലാണെന്നുള്ളത്, ഹറാം ഹലാല് പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും എടുക്കാൻ പറ്റൂല, എല്ലാവർക്കും പോയിട്ട് കളക്കാൻ പറ്റുന്ന ഒരു ഭൂമിയായിട്ട്, ഒരു പാടായിട്ട്, പിന്നെ ഇല്ലേ, ആർക്കും പോയിട്ട് ഇത് മറിച്ചാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഏത് ദീന മാറി? ചോദ്യമുണ്ടോ? ഇന്ന് കിബാറുകളിൽ പലരും ജീവിച്ചിരിക്കുന്നുണ്ട്, അവരുടെ ശിഷ്യന്മാര് പലരും ഖത്തറിലടക്കണ്ട, അവരുടെ ശിഷ്യന്മാർ പലരും നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. നമ്മൾ എത്ര മസാലകളെ കുറിച്ച്, ദീനിന്റെ എത്ര കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ചു പഠിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരുന്നാ പോലെ അല്ലാഹു റസൂലിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റസൂലിന്റെ ദുആ മുസ്തജാബ. ഇത് പറയുന്നത് ആരാണ്? ചോദിച്ചു പഠിക്കുന്ന ഒരു നാവ് എനിക്കുണ്ട് എന്നുള്ളത് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. ബഹ്റാണ്, ഹബറുൽ ഉമ്മ, തർജുമാൻ ഖുർആൻ, ഫതൽ കുഹൂൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, ഇൻ കുന്തു ലഅസ്അലു അനിൽ അംരിൽ വാഹിദി സലാസീന മിൻ അസ്ഹാബിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കുന്തു ലഅസ്അലു, ഞാൻ ചോദിക്കാറുണ്ട്, അനിൽ അംരിൽ വാഹിദി, ഒരൊറ്റ വിഷയത്തെ കുറിച്ച്, ഒരൊറ്റ മസ്അലയെ കുറിച്ച്. സലാസീന മിൻ അസ്ഹാബിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ പെട്ട 30 ആളുകളാണ്. ഒരൊറ്റ വിഷയത്തെ കുറിച്ച് നമ്മൾ ആരോടെങ്കിലും ചോദിക്കലുണ്ടോ? നമ്മളെന്തെങ്കിലും ചോദിച്ച് പഠിക്കലുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഇന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു പണിയാണ് ഏത് ഫീൽഡാണ്, ദീന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? വലിയ കിബാറായിട്ട് ഒരാൾ നിസ്കരിക്കാത്ത ഒരാളോട് നിസ്കരിക്കണ്ട എന്ന് പറയുന്ന മദീനത്ത് പോയിട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത് വരണം എന്നാണോ? അല്ല, പക്ഷെ അത് ഹറാം, അത് ഹലാൽ, വെറുതെ അതിന്റെ അർത്ഥമാണല്ലോ. അത് ഹറാം, അത് ഹലാൽ, അവൻ കാഫിർ, ഇവൻ മുബ്തദി. ആരുടെങ്കിലും ചോദിച്ചു പഠിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒരാളുടെ ഒരു ചോദ്യം ഇല്ല. നമുക്ക് പരിചയമുള്ള പണ്ഡിതന്മാരുണ്ട്, അല്ല അല്ല ശേഖന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ചോദ്യമല്ല, ചോദിച്ചു പഠിക്കുന്ന ഒരു രീതി തന്നെ തീർത്തും അത് അവസാനിപ്പിക്കപ്പെട്ടതുപോലെ. അതുകൊണ്ട് തന്നെ ഇൽമു തേടേണ്ട ഒരു മനഹജുണ്ട്. ആ മനഹജിൽ എല്ലാവരും ഒന്നാമതായിട്ട് പറഞ്ഞൊരു കാര്യം ഹുസ്നുസ്സുആലാണ്. എന്താ ഹുസ്നുസ്സുആല്? ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഇൽമിന്റെ മറാത്തിബുകളെ കുറിച്ച് വിശദീകരിച്ചു. ആ മറാത്തിബുകളിൽ ഒന്നാമത്തെ വർത്തവായിട്ട് അദ്ദേഹം പറഞ്ഞത് ഹുസ്നുസ്സുആല. അദ്ദേഹം പറഞ്ഞു, വലിയ ഇൽമി ശിദ്ദത്തു മറാത്തിബ്, ആറ് മർത്തവകളാണ് ഇൽമിനുള്ളത്. ആറ് മർത്തവകളാണ് ഇൽമിനുള്ളത്. അതിന്റെ ആറ് മർത്തവകളും വിശദമായിട്ട് പറയേണ്ടത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അവ്വലുഹാ, അതിൽ ഒന്നാമത്തെ മർത്തവ എന്താണ്? ഹുസ്നുസ്സുആൽ. എന്താ ഹുസ്നുസ്സുആൽ എന്ന് പറഞ്ഞത്? അത് വേറെ സ്ഥലത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തറിയോ? ഇദാ ജലസ്ത ഇലാ അലിമിൻ, നീ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് ഇരുന്നാൽ എന്ത് ചെയ്യണം? ഫസൽ തഫഖുഹൻ വലാ തഅന്നുത. തഫഖുഹിന് വേണ്ടിയിട്ട് ചോദിക്കണം, തഅന്നുത്തിന് വേണ്ടിയിട്ട് ചോദിക്കരുത്. എന്താ തഫഖുഹ്? എന്താ തഅന്നുത്ത്? തഅന്നുത്തുണ്ട്, തഫഖുഹുണ്ട്. ചോദിക്കേണ്ടത് തഫഖുഹിനാണ്, തഅന്നുത്തിന് വേണ്ടിയിട്ട് ചോദിക്കരുത്. അതാണ് ഹുസ്നുസ്സുആൽ. അപ്പൊ ഇൽമിന്റെ ആറ് മർത്തവകളിൽ ഒന്നാമത്തെ മർത്തവ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹുസ്നുസ്സുആൽ, കാര്യങ്ങൾ അറിയാൻ വേണ്ടി. എന്താ തഫഖുഹിന് വേണ്ടിയിട്ടുള്ള ചോദ്യം? തഫഖുഹിന് വേണ്ടിയിട്ടുള്ള ചോദ്യം എന്നുള്ളത് ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ശക്കുകള്, രീപത്തുകള്, ഇഷ്കാലുകള്, ആ വിഷയം ക്ലിയറാക്കി ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അമല് ചെയ്യാനാണ്. അതാണ് തഫഖുഹ്. ആ വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് നീ എന്നാല് തഫഖുഹ്, അതാണ് ഫസൽ തഫഖുഹൻ, ലാ തഅന്നുത്ത്. തഅന്നുത്ത് അല്ല, തഅന്നുത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയുന്ന ആളെ ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യം, അതിനാണ് തഅന്നുത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കിബുറുള്ള ചോദ്യം, അല്ലെങ്കിൽ പിന്നെ കുതർക്കം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് തഅന്നുത്ത്. അത് പാടില്ല, അത് വിലക്കപ്പെട്ടതാണ്. അപ്പോ ഇൽമിന്റെ, ഇൽമു നേടുന്നതിന്റെ രീതികളും മർത്തവകളൊക്കെ പണ്ഡിതന്മാരെ വിശദീകരിച്ചപ്പോ അതിൽ ഒന്നാമത് പറഞ്ഞൊരു ഒന്നാമത് പറഞ്ഞ യോഗ്യത, ഒന്നാമത്തെ മാനദണ്ഡമായിട്ട് പറഞ്ഞത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി ശ്രദ്ധിച്ചല്ലോ, ലിസാനൻ സൗലൻ. ലിസാനൻ സൗലൻ എന്ന് പറഞ്ഞാല് ധാരാളമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പഠിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് ദീന് മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ട് ചോദിക്കുക, എന്നിട്ട് ദീന് പഠിക്കുക, അതെന്താ അങ്ങനെ. അപ്പൊ ഇതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാറു സആദ എന്നുള്ള ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ വേറെ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞുണ്ട്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും അലാ തഅലം. ഫസ്അലു അഹ്ല ദിക്രി, എന്താ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. ഇൻ കുന്തും അലാ തഅലം, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ജഹ്ല് എന്നുള്ളത് ഒരു രോഗമാണ്, അതൊരു രോഗമാണ്. ആ രോഗത്തിനുള്ള മരുന്നാണെന്ത്? സുആൽ. ആ രോഗത്തിനുള്ള ശിഫയാണ് സുആൽ, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, ഉത്തരം പറയാന്നുള്ളതല്ല. ഉത്തരം പറയാന്നുള്ളത് സംഗതി എന്താ വെച്ചാല്, നമ്മുടെ സലഫുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ഒരു രീതി. എന്ത് ചോദിച്ചാലും അത് ഹറാം, ഇത് ഹലാൽ, ഇങ്ങനെ ഏറ്റവും സങ്കീർണമായ, പണ്ഡിതന്മാർ വളരെയധികം ചർച്ച ചെയ്യുന്ന പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള പിന്നെ വിഷയങ്ങളായിരിക്കും എന്ത്. അതങ്ങനെ അത് വളരെ ലാഘബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ തന്നെയുള്ള ഒരു വാചകത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കൊടുക്കുക എന്നുള്ളത് അവൻ യഥാർത്ഥത്തിലും മജ്നൂനാണ്. ഞാൻ പറഞ്ഞതല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞാണ്. ആ വാചകമാണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഖാല ഇബ്നു അബ്ബാസ് ഇന്ന കുല്ലമൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂനഹു അൻഹു ലമജ്നൂൻ, ജനങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഫത്വ കൊടുക്കുന്നവൻ യഥാർത്ഥത്തിൽ മജ്നൂൻ. അവൻ ആരാണ്? അവൻ ഭ്രാന്തനാണ്, അവൻ മജ്നൂനാണ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു. എന്നൊക്കെ നമ്മളെ ചെന്ന് ചോദ്യമല്ല, നമുക്ക് ചോദിച്ച് പഠിക്കലില്ല, ഉത്തരം നമ്മളെ അടുത്ത് റെഡിയാണ്. നമ്മൾ ഏത് മസലിനെ കുറിച്ച് ചോദിച്ചാലാണ് നമുക്കറിയാത്തത്? ഏത് മസലിനെ കുറിച്ച് ചോദിച്ചാല, ഏത് മസലിനെ കുറിച്ച് ചോദിച്ചാലും നമുക്കറിയാം. മാത്രല്ല ഇങ്ങനെ പിന്നെ ഇവിടെ വേറെ രസം എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഫത്വ പറയുന്ന ആളുകളാരാണ്? ഏറ്റവും കൂടുതൽ ഇൽമു കുറഞ്ഞ ആൾക്കാരാണ്. കാരണം അവർക്കതിന്റെ ഗൗരവം അറിയില്ല. കാരണം നമ്മളൊരാളോടൊരു കാര്യം ഹലാലാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ആ കാര്യം ഹലാലാക്കിയിട്ടുണ്ട് എന്നല്ലേ. നമ്മളൊരു കാര്യം ഒരാൾ നമ്മളോട് കാര്യം ചോദിച്ചു, നമ്മൾ പറഞ്ഞത് ഹലാലാണ്, എന്റെ അർത്ഥം എന്താ? അള്ളാഹ് അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ റസൂൽ അത് ഹലാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ഹറാമാണ് എന്ന് ഫത്വ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അത് ഹറാമാക്കിയിട്ടുണ്ടെന്നാണ്, അവന്റെ റസൂലത ഹറാമാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ഹലാലാണെന്ന് പറയുമ്പോൾ അത് ഹലാലല്ലെങ്കിലോ, അള്ളാഹ് ഹറാമാക്കിയതിനെ നമ്മൾ ഹലാലാക്കണം. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ഹറാമെന്ന് ഫത്വ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഹലാലായിരിക്കും. അപ്പൊ അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യത്തെ നമ്മൾ ഹറാമാക്കാം. അദ്ദേഹം പറഞ്ഞു, സഹനൂൻ ഇബ്നു സഈദ് പറഞ്ഞു, അജ്സറുൻ നാസി അലൽ ഫുതിയാ അഖല്ലുഹും ഇൽമ. ഈ ഫത്വ പറയാൻ ധൈര്യം കാണിക്കുന്നവർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഫത്വ പറയാൻ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിക്കുന്നത്, അതിന് ചാടിക്കടന്ന് വരുന്നത് ആരാണ്? അഖല്ലുഹും ഇൽമ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമ കുറഞ്ഞ ആളുകളാണ് ഈ ഫത്വ. അങ്ങനെ എന്ത് ചോദിച്ചാലും ഫത്വ, ഇങ്ങനെ ഫത്വ പറയാൻ ധൈര്യം കാണിക്കുന്നത് ആരാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമ കുറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ രീതി എന്താ പറയുക, അവരോട് കാര്യത്തെ പറ്റി ചോദിച്ചാൽ അവരെന്താ പറയും? വേറെ ആളെടുത്ത് പോകാൻ വേണ്ടി പറയും. അയാളെന്താ പറയും? വേറെ ആളെടുത്ത് പോകാൻ വേണ്ടി. അയാളെന്താ പറയും? വേറെ ആളെടുത്ത്. അവസാനം ആദ്യം ചോദിച്ച ആളിലേക്ക് തന്നെ ഇത് ചെന്നെത്തിച്ചേരുമ്പോഴാണ് അവരതിന് മറുപടി കൊടുക്കാറുള്ളത്. അത്രത്തോളം സൂക്ഷ്മത അവരതിൽ പാലിച്ചിരുന്നു എന്നർത്ഥം. എന്താണെങ്കിൽ അത് വേറെ വിഷയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ പിന്നെ ചോദിച്ചു പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനിത് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നെന്ത് വേണം? ഒരു ഉസ്താദ് വേണം. ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു ഉസ്താദ് വേണം. ദീനിന്റെ കാര്യത്തിൽ മാത്രം അത് വേണ്ട എന്നുള്ള ഒരു നിലപാടാണെന്നിപ്പോ ഉള്ളത്. ബാക്കിയുള്ളതിനൊക്കെ ഡോക്ടറാണെങ്കിൽ അതിനതിൻ്റെതായ പഠിക്കണം. ഞാൻ ഡോക്ടർ ഉണ്ടാകുന്ന അംഗീകരിക്കില്ല, അംഗീകരിക്കില്ല. എഞ്ചിനീയർ ആണെങ്കിൽ അതതിൻ്റെതായ പിന്നെ പുസ്തകങ്ങളും ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെതായ ആദ്യത്തെ പോയിട്ട് പഠിക്കണം, നല്ല എഞ്ചിനീയർ ആയിട്ട് അംഗീകരിക്കുള്ളൂ. നല്ല ദീന് പറയണമെങ്കിൽ അതെല്ലാവർക്കും പറയണം, അതെല്ലാവർക്കും പറയണം. അപ്പൊ അത് ഒരു ഉസ്താദ്, ഒരു ഷെയ്ഖ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം 30 സഹാബികളോട് ചോദിച്ചിട്ട് അത് തഹക്കീക്ക് ചെയ്യാം. ഇതിനാ 30 സഹാബികളോട് ചോദിക്കുന്നതിനാണ് അത് ഉറപ്പുവരുത്തുക, അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കരുത്. കാരണം നമ്മൾ കരുതിയ മാതിരിയാവില്ല. നമ്മൾ എത്രത്തോളം വായിച്ചാലും പഠിച്ചാലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കാൾ അറിവുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് ഏതൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിലും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊരു സംഭവം ഉണ്ടായല്ലോ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അന്ന റജുലൻ അസാബഹു ജുർഹുൻ ഫി റസ്ഇ, തലയിൽ മുറി പറ്റിയ ഒരാളുടെ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹത്തിന് സ്കലനമുണ്ടായിരുന്നു. ഫൗമിറ ബിൽ ഇഹ്തിസാലി, അങ്ങനെ അദ്ദേഹം കൂടെയുള്ളവരോട് അതിനെപ്പറ്റി ഫത്വ ചോദിച്ചു. ഖാലു മാ നജിദു ലക റുഖ്സ, അവർ പറഞ്ഞു അയാൾ ചോദിച്ചത് എന്താണ് എനിക്ക് തയമ്മം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വിളക്ക് മുറി പറ്റിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു റുഖ്സ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ റുഖ്സ ഇല്ല, അയാള് കുളിച്ചു, അയാള് മരിച്ചു എന്നുള്ളതാണ്. തമാത്ത, അയാള് മരിച്ചു. അപ്പൊ അവര് ഫത്വ കൊടുത്തു കുളിക്കാനാ വേണം. അങ്ങനെ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ അയാളെ കൊന്നിരിക്കുന്നു. വിവരമില്ലാതെ ഫത്വ കൊടുത്താലുള്ള പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അവരയാളെ കൊന്നു എന്നാ പ്രയോഗിച്ചത്. അതതിന്റെ ഗൗരവത്തെ കുറിച്ചാണ്. അവരയാളെ കൊന്നു, വിവരമില്ലാതെ ഫത്വ കൊടുത്താലും അയാളെ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഖതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ സഅലു ഇദാലം യഅലമു, അവർക്ക് അറിവില്ലായിരുന്നെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായിരുന്നു. ആ വിഷയത്തെ പറ്റി ഇൽമില്ലായിരുന്നെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായിരുന്നു. ഫൈനമാ ശിഫാഉൽ ഈ അസ്സുആൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഈ രോഗത്തിനുള്ള ശിഫ രോഗമാണ്, അജ്ഞത എന്നുള്ളത് ഒരു രോഗമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ദാഉൻ ഖാതിലുൻ, മനുഷ്യനെ കൊന്നു കളയുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന രോഗമാണ് ജഹ്ല്, അജ്ഞത, വിവരമില്ലായ്മ. സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഈ രോഗത്തിനുള്ള ശിഫ എന്താണ്? അസ്സുആൽ, അതെന്താണ്? ചോദ്യമാണ്, ചോദ്യമാണ്. ഈ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിന്റെ ധാരാളം വിശദീകരണങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ് ഇത്. ഈ ഹദീസ് അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു സ്വഭാവം, ഇത് ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇൽമു എന്നുള്ളത് ഒരു ഖസാനയാണ്, ഖസാന. അതിന് പൂട്ടുകളുണ്ട്. ആ പൂട്ടുകൾ തുറക്കാനുള്ള മാർഗമാണ് എന്ത്? അതിന്റെ പൂട്ടുകൾ തുറക്കാറില്ല. ഇബ്നു ഷിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അല ഇൽമു ഖസാനത്തുൻ, ഇൽമു എന്നുള്ളത് ഖസാനയാണ്. മിഫ്താഹുഹാ അൽ മസ്അല, അതിന്റെ താക്കോൽ എന്താകുന്നു? അൽ മസ്അല, അത് ചോദിക്കലാണ്. ആ പണ്ഡിതന്മാരടുത്ത് അതിന്റെ ഖസാനകളുണ്ട്. അപ്പൊ ഇത് ചോദിക്കുക എന്നുള്ളതാണ്. ആ ചോദിച്ചിട്ട് വേണം ആ ഇൽമ് നേടാൻ. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നലിൽ ഇൽമി അഖ്ഫിലതു കുഫ്ര, ഇൽമിന് ചില പൂട്ടുകളുണ്ട്. അപ്പൊ മഫാതിഹുഹാ അൽ മസ്അല, അത് തുറക്കാനുള്ള താക്കോലുകൾ എന്താകുന്നു? ചോദിക്കലാണ്. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക എന്നുള്ളതാണ്. അത് ചോദിച്ചു പഠിക്കേണ്ടത് അതിന്റേതായ അഖിലുകാരിൽ നിന്നായിരിക്കണം, അതിന്റേതായ പണ്ഡിതന്മാരിൽ നിന്നായിരിക്കണം. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഈ ഒരു സംഭവം. എന്നിട്ട് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ കിബാറുകളിൽപ്പെട്ട സഹാബിമാരുടെ പിന്നാലെ കൂടി എൽമുദാണ്. കിബാറുകൾ, സഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ കിബാറുകൾ, അവരുടെ പിന്നാലെ, അവരുടെ കൂടെ സഹവസിച്ചു, അവരുടെ കൂടെ പോയിട്ട് ഇൽമുകൾ ഞാൻ ചോദിച്ചു പഠിച്ചു. അവിടെ ഇൽമ് നേടുമ്പോ അത് കിബാറുകളിൽ നിന്നായിരിക്കണം. അതാണ് ഏറ്റവും അഫ്ലായിട്ടുള്ള ഇരുത്തമെന്ന വിവരമുള്ള പണ്ഡിതന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ, അങ്ങനെ അവരിൽ നിന്ന് ഇൽമ സ്വീകരിച്ച ആളുകൾ. അപ്പോൾ ഒരു തോലിവൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ സ്വീകരിക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാഠങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ക്ലാസ് കൂടി ഈ വിഷയത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് വേണ്ടിവരും. ഖവാരിജുകളുടെ ആ സംഭവം കൂടി നമുക്ക് വിശദീകരിക്കണം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ അതുകൂടി നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഈ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിലുള്ള ഇബ്റത്തു കൂടി നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ കൂടി നമ്മൾ പഠിച്ചിട്ട് പോകും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കാനുള്ളത്. അല്ലാതെ വെറുതെ ചരിത്രം കേട്ടിട്ട് പോകുക എന്നുള്ളതല്ല. അപ്പോൾ സഹാബത്തിന്റെ ചരിത്രമാകുമ്പോൾ പ്രത്യേകിച്ചു അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ. പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയണം, അത് ഹൃദ്യസ്ഥമാക്കണം, വിശദമായിട്ട് പഠിക്കുകയും ചെയ്യണം. അല്ലാഹു ദീനിലുള്ള ഇൽമു നേടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീന് പഠിക്കുന്ന, ദീന് പഠിച്ച് അള്ളാഹുവിന്റെ രള നേടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളുടെ തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്ത് മാഫാക്കിത്തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മാഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാനകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസികമായ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.